And the congregation for the warm welcome extended to me. അപേക്ഷിക്കാം, തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രിയപുത്രനെ നൽകി ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ജഡം ധരിപ്പിച്ച് മാതൃകയാക്കി തീർത്ത നിൻ്റെ ദയയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എഴുതപ്പെട്ട വചനവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ നിന്നെ വാഴ്ത്തുന്നു. ശാസനത്തിനും ഗുണീകരണത്തിനും പ്രബോധനത്തിനും നീതിയിലെ അഭ്യാസത്തിനുമായി തന്നിരിക്കുന്നതായ ദൈവവചനം ഞങ്ങൾ വായിച്ച് ധ്യാനിച്ച് സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൽ നിലനിന്ന് ദൈവം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുപോലെ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ഇപ്പോഴും തിരുവചനം വായിക്കുന്നതിന് ചിന്തിക്കുന്നതിന് നീ ഞങ്ങൾക്ക് കൃപ തന്നുകൊള്ളണം. ക്രിസ്തുയേശുവിൻ മൂലം പിതാവേ ഈ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:22. വിശുദ്ധ ലൂക്കോസ് 4:22. എല്ലാവരും അവനെ പുകഴ്ത്തി, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേപ്പിൻ്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. ഞാനിന്ന് അല്പം ഇന്നത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് വേറിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ നാം വായിച്ചത് അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ലാവണ്യ വാക്കുകൾ, നമ്മൾ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കാറുണ്ടോ? How careful are our talks, our words? എല്ലാവരും അവനെ പുകഴ്ത്തി. എന്തുകൊണ്ടാണ്? ലാവണ്യ വാക്കുകൾ നിമിത്തമാണ്. ദൈവവചനം നമുക്ക് മതിയായ മുന്നറിയിപ്പ് തരുന്നുണ്ട്, നമ്മുടെ നാവിനെ സൂക്ഷിക്കണമെന്ന്. എന്നാൽ നാം, നിങ്ങളല്ല, നാം എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും ഉൾപ്പെട്ട സമൂഹം എന്തൊക്കെ പറഞ്ഞൊപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നാവിൻ്റെ സവിശേഷത യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ, വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3:1 ഒന്ന് തുറന്നു നോക്കി ആരെങ്കിലും ഒരാൾ നിർത്തി നിർത്തി വായിക്കുന്നത് ഉപകാരമാണ്. 1-7 യാക്കോബ് 3:1-7. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷനാകും. വായിച്ചോ, നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഒന്ന് നിർത്തിയേ, നാവ് എന്താണെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ഒരു തീ തന്നെ, നാവ് തീ തന്നെ. തീയിൽ നമ്മൾ വിറകിട്ടാൽ, സാധനങ്ങളിട്ടാൽ അത് മുഴുവൻ ദഹിച്ചു പോകും. അടുത്തത് കേട്ടോ, അതെന്തോ ചെയ്യുന്നു എന്ന നാവ്? അനീതി ലോകമായി ദേഹത്തെ, അനീതി ലോകമായി ഈ ദേഹത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവചക്രത്തിന് ഈ ശരീരത്തെ അനീതി ലോകമാക്കി തീർക്കുന്നെന്ന് എന്ത് നാവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് സംസാരമാണല്ലോ. അപ്പോൾ നമ്മുടെ സംസാരം നമ്മുടെ ശരീരത്തെ തീക്കിരയാക്കാനുള്ളതാണോ? കർത്താവ് വചനത്തെക്കുറിച്ച് മുൻപ് വാക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-ഉം 37-ഉം വാക്യങ്ങൾ നോക്കി എന്തോ പറഞ്ഞേക്കുന്നതെന്ന്. ആദ്യം വായിച്ച ഭാഗം മുഴുവൻ തീർന്നില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നുമില്ല. വായിച്ചാട്ടെ, വിശുദ്ധ മത്തായി 12:36-37. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം. അടുത്തതോ, ആരാ കുറ്റപ്പെടുത്തുന്നേ? ശമൂലച്ചനെ കുറ്റപ്പെടുത്തുന്ന ആരാ? നിങ്ങളൊന്ന് പറയണേ, എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. ഉറക്കെ പറഞ്ഞു, നിങ്ങളാണോ കുറ്റപ്പെടുത്തുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ വാക്കുകളാൽ നീ. അപ്പോൾ കുറ്റപ്പെടുത്തുന്നവരാ? വിഷയം അല്പം ഒന്ന് മാറിക്കോട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരമുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എല്ലാവരും പ്രസംഗിക്കുന്നത് ദൈവം നിയമിച്ചെന്ന. ഞാൻ വായിക്കുന്ന വേദപുസ്തകം എന്നെ പഠിപ്പിക്കുന്നു ദൈവം ന്യായവിധി നിയമിച്ചില്ല. അവൻ നീതിമാനാ, പക്ഷെ അവനല്ല വിധിച്ചത്, പിന്നെയോ നീ തന്നെയാ. കാരണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ന്യായം വിധിപ്പാനല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ വാക്കുകളാണ് നമ്മെ നീതീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനത് ഓർപ്പിച്ചത്. ഞാൻ തന്നെയാണ് എൻ്റെ നാശകൻ, എൻ്റെ അന്തകൻ ഞാനാണ്. അതുകൊണ്ട് എന്നെ സൂക്ഷിക്കേണ്ടത് നിങ്ങളല്ല, പിന്നെയോ ഞാൻ തന്നെ എന്നെ സൂക്ഷിക്കണം. 141 സങ്കീർത്തനം 3 വാക്യം ഒന്ന് വായിച്ച്, സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയൊന്ന് നോക്കി. എൻ്റെ വായിക്ക് കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം ഇതുവല്ലോ. നമ്മൾ സങ്കീർത്തനം വായിക്കും, സാധാരണ കുടുംബ പ്രാർത്ഥനയ്ക്ക് പല ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥന ഉള്ളിടത്ത് സങ്കീർത്തനം വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ വായിക്കുന്നത്? എന്തോ ഉണ്ടോ? നിങ്ങളോട് ഉത്തരം പറഞ്ഞാൽ മതി. എന്നോട് എൻ്റെ വായിക്ക് നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ജീവിക്കേണ്ടതിന്, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ സംസാരിക്കേണ്ടതിന്. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും. നമ്മുടെ വാക്കുകളൊക്കെ എങ്ങനെയാണ്? മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളല്ലയോ നമ്മൾ പലപ്പോഴും ഉച്ചരിക്കാറുള്ളത്? എപ്പോഴും ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്കത്രയും ലാവണ്യം വേണ്ടായെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുവാൻ, മറ്റുള്ളവരെ വ്രണപ്പെടുത്തുവാൻ പലപ്പോഴും നാം ഉദ്യമിക്കാറില്ലേ എന്ന് സന്ദേഹിച്ചു പോകുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമ്മളും പ്രാർത്ഥിക്കും, എൻ്റെ അധരദ്വാരം കാക്കണമേ. യോബ് പറഞ്ഞതോടൊന്ന് വായിച്ചാട്ടെ. യോബ് 23:12. ദൈവവചനത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കണം നമ്മുടെയും ആഹാരം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണത്തില്ലായിരിക്കും. ദൈവഹിതപ്രകാരം നല്ലത് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ എൻ്റെ പ്രസംഗമല്ല ആവശ്യം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാണ് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ആവശ്യം. അതുകൊണ്ട് വീട്ടിൽ പോയി ഗൃഹപാഠം ചെയ്യണം. യാക്കോബ് ലേഖനം 3 പറയാൻ വന്നത്, നാം എന്തുമാത്രം കെയർഫുള്ളാണ് നമ്മുടെ സംസാരം. മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്നതാണോ, മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നതാണോ? അല്ല, എന്നെ തന്നെ കുറ്റം വിധിക്കുന്നതാണോ, എന്നെ തന്നെ നരകയോഗ്യമാക്കി തീർക്കുന്നതാണോ? എനിക്ക് ഒത്തിരി ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിച്ചത്. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ വന്നിരിക്കുന്ന നാം ഈ നാവുകൊണ്ട് ചിലപ്പോഴൊക്കെ ശപിക്കുകയും ചെയ്യും, പിന്നെ എന്തു ചെയ്യും, ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. സ്തുതിയാകുമോ ദൈവത്തിന്? വേണ്ടാത്ത കാര്യങ്ങൾക്ക് എൻ്റെ നാവ് വിട്ടുകൊടുത്തേച്ച് ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് കാപ്പയിട്ട് കുർബാന ചൊല്ലിയാൽ ദൈവത്തിന് പ്രസാദമാകുമോ? എന്നെ പുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കതായ വാക്കുകളായിരിക്കണം എന്നിൽ നിന്ന് പുറപ്പെടുന്നത്. അത് പ്രസംഗത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും, എൻ്റെ ഭവനത്തിലും എൻ്റെ ചുറ്റുപാടുകളിലും, ദേവാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും, എല്ലായ്പ്പോഴും നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ പിന്നെയും പറയുക, സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി അധരദ്വാരം കാക്കണമെന്ന്. എൻ്റെ മാത്രം ശക്തി കൊണ്ട് എൻ്റെ വാക്കുകളെ അടക്കുവാൻ എനിക്ക് കഴിയുകയില്ല, ദൈവകൃപയും കൂടെ വേണം. അതിനാ സങ്കീർത്തനക്കാരൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. ദൈവം തമ്പുരാൻ വായ അടച്ചിട്ടില്ല, പക്ഷേ ദൈവകൃപയോടുകൂടെ സംസാരിപ്പാൻ, അതിനാ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചത് കൃപയോടുകൂടിയ വാക്കായിരിക്കട്ടെ എന്ന്. നമ്മുടെ വാക്കുകൾ സഹോദരനെ വ്രണപ്പെടുത്തുന്നെങ്കിൽ അതിലധികമായി ദൈവത്തെയാണ് വ്രണപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്തുതിയും സ്തോത്രങ്ങളും പാട്ടുകളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ഒന്നും ദൈവം അംഗീകരിക്കുകയില്ല. ദൈവം പ്രസാദിക്കുന്നതായ വിധത്തിൽ ജീവിപ്പാനും വർത്തിപ്പാനും സംസാരിപ്പാനും ഇടപെടുവാനും നമുക്ക് കഴിയണം. അതിന് ദൈവവചനത്തിൻ്റെ ആലോചന എല്ലായ്പ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതിന് യോബ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും കാക്കപ്പെടണം. അതില്ലാത്തത് കൊണ്ട്, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വരാത്തത് കൊണ്ടാണ് നമ്മൾ വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തുമൊക്കെ വല്ലാതെ ഉച്ചരിച്ചു പോകുന്നത്. അതിനിടയാകരുത്. ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ വന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കാതെ നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം, നമ്മെ സമർപ്പിക്കാം. ഒത്തിരി അങ്ങ് കൃപയും ഉപ്പും വന്നില്ലെങ്കിൽ പോലും അതാ വേണ്ടത്. പക്ഷേ അധികം അങ്ങ് രുചിപ്രദമായില്ലെങ്കിലും ആരെയും മുറിപ്പെടുത്തുവാൻ നാം നമ്മുടെ നാവിനെ ഉപയോഗിക്കരുത്. അതിന് ദൈവകൃപ ആവശ്യമാണ്. അവൻ്റെ കൃപയോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.